കോളേജ് റീയൂണിയൻ. 10-ാം ക്ലാസ്സിൽ കൂടെ പഠിച്ചവരുടെ വാട്സപ്പ് ഗ്രൂപ്പ്, പഴയ സുഹൃത്തുക്കളുടെ കൂട്ടായ്മകൾ, ഇവയൊക്കെ നമ്മിൽ പലർക്കും സുപരിചിതമാണ്. വർഷങ്ങളായി തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ ഇരുന്നവർക്ക് ഒരുമിക്കുവാനും സുഹൃത്ത് ബന്ധം പുതുക്കുവാനും കഴിഞ്ഞത് പുതിയ സാങ്കേതിക വിദ്യകൾ പലതും നമ്മെ സഹായിച്ചു. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ കുറച്ച് വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് തങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയെന്ന് സംസാരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇത്തരം സംഭാഷണങ്ങളൊക്കെ ഒരു അത്ഭുതമായിട്ടായിരിക്കാം നമുക്ക് തോന്നുന്നത്. കാരണം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ വളരെ വിള്ളലുകൾ കൂടിയിരിക്കുന്നു. അവരിൽ ഡേവിഡ് എന്ന ഒരു വിദ്യാർത്ഥിയുടെ വാക്കുകൾ വളരെ ഹൃദയസ്പർശമായിരുന്നു. അവൻ പറഞ്ഞു, എനിക്ക് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഫുട്ബോൾ കളിക്കാരനാകണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എൻ്റെ ശാരീരിക സ്ഥിതി അതിനനുവദിക്കുന്നതല്ലായിരുന്നു. ഇതെനിക്ക് വളരെ വിഷമമുണ്ടാക്കിയെങ്കിലും ഫുട്ബോൾ ടീമിനോടൊപ്പമുള്ള ബാൻഡ് സെറ്റിൽ അംഗമാകാൻ എനിക്ക് കഴിഞ്ഞു. ആ ബാൻഡ് സെറ്റിൽ കുഴലൂതുന്ന ജോലിയായിരുന്നു എനിക്ക്. ഞാൻ ബാൻഡ് സെറ്റിൽ കുഴലൂതുന്ന എല്ലാ ദിവസവും എൻ്റെ മാതാപിതാക്കൾ ഫുട്ബോൾ കളി കാണാൻ എത്തുമായിരുന്നു. അത് എന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ വളരെ ദുഃഖത്തോടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, അവരിരുവരും ജന്മന ബധിരരായിരുന്നു. ആ ബാൻഡ് സെറ്റിൻ്റെ ശബ്ദമോ കളിക്കളത്തിലെ ആർപ്പ് വിളികളോ ഒന്നും അവർക്ക് കേൾക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ അവരുടെ സാന്നിധ്യം എനിക്ക് ധൈര്യവും ആവേശവും നൽകും എന്നറിഞ്ഞാണ് അവർ മുടങ്ങാതെ വന്നിരുന്നത്. ഇത് കേട്ടിരുന്ന എല്ലാവരും നിറകണ്ണുകളോടെയാണ് അത് മുഴുവൻ കേട്ടത്. ഫുട്ബോൾ കളിക്കാൻ തക്ക ആരോഗ്യമില്ലാത്ത മകന് ബാൻഡ് സെറ്റിൽ നന്നായി വായിക്കുവാൻ പ്രോത്സാഹനം നൽകുകയായിരുന്നു ബധിരരായ ആ മാതാപിതാക്കൾ. ഇന്നും നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ നടക്കുന്ന കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, അവരുടെ പരിപാടികൾ കാണാൻ മാതാപിതാക്കൾ ഒന്ന് വന്നിരുന്നു എങ്കിൽ എന്നാഗ്രഹിക്കുന്ന കുട്ടികളും ചുരുക്കമല്ല. ജോലിത്തിരക്ക് കാരണം ഇങ്ങനെയുള്ള പല അപൂർവ നിമിഷങ്ങളും നാം മാറ്റിവെക്കാറുണ്ട്. ഇവയൊരു പക്ഷേ ആ കുട്ടിയുടെ ഉള്ളിൽ തൻ്റെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. പ്രായമായ പലരും ഒറ്റപ്പെട്ട് നിരാശയിൽ അവരുടെ പ്രിയപ്പെട്ടവരൊന്ന് വന്ന് കണ്ടിരുന്നു എങ്കിൽ എന്നോർത്ത് ആശിക്കുന്നവരുടെ എണ്ണവും നമുക്ക് ചുറ്റും വർദ്ധിക്കുന്നു. ഒരു സ്നേഹിതൻ പെട്ടെന്ന് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, രോഗിയായിരിക്കുന്ന തൻ്റെ പിതാവിനെ ഒന്ന് പോയി കാണുവാൻ ഒരല്പം സമയം ചെലവഴിക്കുവാൻ കഴിയുമോ എന്നാവശ്യപ്പെട്ടു. സ്നേഹിക്കുന്ന, ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കുന്ന ഒരൊറ്റ സ്നേഹിതൻ്റെ സാന്നിധ്യം എപ്പോഴും ആശ്വാസവും ധൈര്യവും പകരുന്നു. യേശുക്രിസ്തു ഉപമാരൂപത്തിൽ പറഞ്ഞത് നാം ഓർക്കുമല്ലോ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നു. ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ സാന്നിധ്യം എന്നും വിലമതിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ അന്യോന്യം ധൈര്യപ്പെടുകയും ബലപ്പെടുകയും ചെയ്യുക. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള അന്തരം ഇല്ലാതെയാകട്ടെ, സുഹൃത്തുക്കൾ തമ്മിലുള്ള അകലങ്ങൾ കുറയട്ടെ, മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പർ ശ്രദ്ധിക്കുക, 0-9-8-8-0-2-2-1-9-5-7.